ప్రైజ్ ద లార్డ్. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പഠന വിഷയമാക്കുകയാണ്. സാർവത്രിക പ്രാർത്ഥന എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥന എന്നതിനെ വിശേഷിപ്പിക്കുന്നു. കാരണം കർത്താവ് പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയോ ക്രിസ്തു മതവുമായി ബന്ധപ്പെടുത്തിയോ ഒന്നും ഒരു പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു പ്രാർത്ഥനയാണ്. പുറപ്പാട് സംഭവത്തെക്കുറിച്ചോ പ്രവാചകന്മാരുടെ നൽകിയ പ്രതീക്ഷകളെക്കുറിച്ചോ ഒന്നും ഈ പ്രാർത്ഥനയിൽ പറയുന്നില്ല. ഏതു മനുഷ്യവ്യക്തിക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്, പറയാൻ പഠിപ്പിക്കുന്നത്. ഏതു മനുഷ്യവ്യക്തിക്കും പ്രസക്തമായ, ആർക്കും എന്നും ഉപയോഗിക്കാവുന്ന ഒരു പ്രാർത്ഥന. അത് രണ്ട് തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സുവിശേഷങ്ങളിൽ. നമ്മൾ കണ്ടു ലൂക്കാ എഴുതിയ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും. മത്തായി എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥനയുടെ രൂപമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അബ്ബ എന്ന പ്രാർത്ഥന ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, വീടിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രാർത്ഥനയാണിത്. കൊച്ചു കുഞ്ഞുങ്ങൾ സ്വന്തം പിതാവിനെ അപ്പച്ച, ഡാഡി എന്നൊക്കെ വിളിക്കുന്നത് പോലെ ദൈവത്തെ വിളിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, പഠിപ്പിച്ചുകൊണ്ടാണ് യേശു പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോഴും ദൈവത്തോടുള്ള ആദരവും ഭക്തിയും മൂലം അകന്നു നിൽക്കുകയല്ല, സ്വന്തം സ്നേഹിക്കുന്ന പിതാവായ അപ്പച്ചനെന്ന രീതിയിൽ അടുത്തു വരാൻ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളാരും വിലയില്ലാത്തവരല്ല, നമ്മളാരും അനാഥരല്ല, എല്ലാവരും മഹത്വമുള്ളവരാണ്, വിലപ്പെട്ടവരാണ്. നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനുമാണ് എന്ന് യേശയ്യായിലൂടെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയോടും പറയുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുക. അപ്പ എന്ന് വിളിക്കുന്നു. അടുത്ത പടി ഈ അപ്പൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് യേശു പറയുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥൻ എന്ന് പറയുമ്പോൾ ആകാശങ്ങളിലിരിക്കുന്നവൻ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാറുണ്ട്. ഇൻ ഹെവൻ എൻ തോയ് ഉരനോയ് എന്ന് പറയും. ആകാശങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാക്കുക അങ്ങ് അകലെ എവിടെയോ എന്നാണ്. എവിടെയാണ് സ്വർഗം? എവിടെയാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം? നമുക്കറിയാം മനോഹരമായൊരു പാട്ട് അഭയലച്ചൻ രചിച്ചതാണ് പണ്ട്, ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്ന് പറയുന്ന ആ പാട്ട്. അവിടെയും ഇവിടെയും ഇല്ല, എവിടെ തേടിയാലും ആകാശങ്ങളിലും എവിടെ തേടിയാലും ഒരിടത്തും കാണാത്ത ആ ഒരു ദൈവത്തെ കാണാനായിട്ട് അവസാനം ഉള്ളിലേക്ക് തിരിയുമ്പോഴാണ് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥാനം കണ്ടു എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന, ആ പാട്ട് അവസാനിപ്പിക്കുക. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുക? സ്വർഗം എന്ന് പറയുന്നതുകൊണ്ട് ആദ്യമേ ദൈവത്തിൻ്റെ വാസസ്ഥാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേതെങ്കിലും പ്രത്യേക ഒരു സ്ഥലമാണോ? സ്വർഗം മുകളിലാണ് എന്നൊരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന അന്നത്തെ പ്രപഞ്ച വീക്ഷണമാണ്. പരന്ന ഭൂമിക്ക് മുകളിൽ വിരിച്ച കുട പോലെയുള്ള ആകാശം, ആകാശത്തിൻ്റെ മുകളിലാണ് സ്വർഗം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ദൈവം ആകാശങ്ങൾക്ക് മുകളിൽ വസിക്കുന്നു, വാസം ഉറപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സങ്കീർത്തനവുമുണ്ട്. 104 നമ്മൾ ഇപ്രകാരം കാണും. 104 മൂന്നാമത്തെ വാക്യം: അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിൻ്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിൻ്റെ മീതെ സ്ഥാപിച്ചിരിക്കുന്നു, ആകാശത്തിനു മുകളിലുള്ള. അത് രണ്ടാമത്തെ വാക്യം ഇതാണ്: വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു, കൂടാരം എന്നതുപോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിൻ്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു, അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകൾ സഞ്ചരിക്കുന്നു. ഇതെല്ലാം കാവ്യ അത്മകമായ ഭാഷയാണ്. ഇതൊരു കൃത്യമായ ജ്യോഗ്രാഫിക്കലായിട്ടുള്ള ഒരു ചിത്രീകരണമല്ല, ഉയർന്നു നിൽക്കുന്നവൻ, അത്യുന്നതൻ എന്ന അർത്ഥമാണ് ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുക. അന്നത്തെ കാഴ്ചപ്പാട് ഇതായിരുന്നു: ഈ പരന്ന ഭൂമിയുടെ മുകളിലുള്ള ആകാശത്തിൻ്റെയും മുകളിലാണ് ദൈവം, അങ്ങ് അകലെ. മുകളിലുള്ളവൻ അഥവാ അത്യുന്നതൻ, സ്വർഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ പല അർത്ഥ സൂചനകളുണ്ട്. ഒന്ന്, അവൻ എല്ലാറ്റിനും അതീതനാണ്, എല്ലാറ്റിനും ഉപരിയാണ്, എല്ലാറ്റിനേക്കാളും ശക്തിയുള്ളവനാണ്. അധികാരത്തിൻ്റെ ശ്രേണി നോക്ക് പറയാം, ഉയരും തോറും അധികാരം കൂടുതലുണ്ട്, എല്ലാത്തിൻ്റെ മേലും ആധിപത്യമുണ്ട്, സർവശക്തനാണ്. അപ്പോൾ സ്വർഗസ്ഥനായ ദൈവം സർവശക്തനായ ദൈവമാണ്, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഉയരും തോറും അകലെയും ആഴത്തിലും കാണാൻ നമുക്ക് സാധിക്കും. ഇന്നറിയാമല്ലോ, സാറ്റലൈറ്റ്സിനെ കുറിച്ചൊക്കെ അറിയാവുന്ന നമുക്ക് ആഴങ്ങളിലേക്ക് കാണാൻ സാധിക്കുന്നു. സാധാരണ നമ്മുടെ അനുഭവമുണ്ട്, മലമുകളിൽ കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. താഴെ ഒരു കുഴിയിലായിരിക്കുന്നവൻ ആ കുഴി മാത്രമേ കാണൂ. കുടിയിരുന്ന് കരയ്ക്ക് കയറി മുകളിലേക്ക് പോകും തോറും നമ്മുടെ വീക്ഷണ മണ്ഡലം കൂടുതൽ വിശാലമാകുന്നു. ഉയരും തോറും കൂടുതൽ അകലത്തിലും ആഴത്തിലും കാണാൻ സാധിക്കുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ ദൈവം എന്ന് പറയുന്നതുകൊണ്ട് പിതാവിനെ വിളിക്കുമ്പോൾ എല്ലാം കാണുന്നവൻ എന്ന അർത്ഥവുമുണ്ട്. എല്ലാറ്റിനും ഉപരിയായി നിൽക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, എല്ലായിടത്തുമുള്ളവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കഴിയുന്നവൻ. അപ്പോൾ സ്വർഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെയാണ് മുഖ്യമായിട്ടും കടന്നു വരിക. അതോടൊപ്പം ഞാനും ദൈവവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും പറയും. അപ്പച്ച എന്ന് ഞാൻ വിളിക്കുമ്പോഴും എൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സ്വഭാവവും ഒന്നു തന്നെയല്ല എന്നും, സ്വഭാവേന ഞാൻ ഈ ദൈവത്തിൻ്റെ മകനല്ല, ദത്തുപുത്രനാണ്. എൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമാകണമെങ്കിൽ അത് ദൈവം എനിക്ക് ദാനം ചെയ്യണം, ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴും ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോഴും ദൈവം മനുഷ്യനല്ല, ദൈവമാണ്. ഹോസിയ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ ഞാൻ മനുഷ്യനല്ല, ദൈവമാണെന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവികതയെ സൂചിപ്പിക്കാൻ മനുഷ്യനിൽ നിന്ന് അതീതനായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, സർവാധിശായിയായ ആ ദൈവത്തെക്കുറിച്ചാണ് സ്വർഗസ്ഥൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. യേശയ്യ പ്രവാചകൻ ഇത് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ അടുപ്പവും അതോടൊപ്പം ഈ അകൽച്ചയും അഥവാ അതീതത്വവും വ്യക്തമാക്കുന്നുണ്ട്. 55-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പോൾ ഉന്നതനായ ദൈവം, എല്ലാറ്റിനും അതീതനായവൻ. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരുമ്പോൾ അപ്പച്ചനാണെന്നുള്ള ആ സ്നേഹത്തോടൊപ്പം അവൻ സ്വർഗസ്ഥനാണെന്നുള്ള ആദരവും ആവശ്യമാണ്. ദൈവത്തെക്കുറിച്ച് സ്നേഹത്തോടെയും അതോടൊപ്പം ആദരവോടെയും ഭക്തിയോടെയും കടന്നു വരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് യേശു. അവൻ സർവശക്തനാണ്, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ സർവജ്ഞാനിയാണ്, അവന് അറിയാത്തതായി ഒന്നുമില്ല. അവൻ സർവവ്യാപിയാണ്, അവനില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഇപ്പോൾ ഈ സ്രഷ്ടാവും പിതാവുമായ ദൈവം, എൻ്റെ ദൈവം സർവശക്തനായ സ്വർഗസ്ഥനായ ദൈവമാണ്. ഈ ദൈവത്തെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നത് ഞങ്ങളുടെ പിതാവേ എന്നാണ് പറയുക. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത്. യേശു തന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പിതാവ് എന്ന് പറയും. അപ്പോഴേ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന് യേശു വേർതിരിച്ച് പറയാറുണ്ട്. യേശുവിന് പിതാവിനോടുള്ള അതേ ബന്ധമല്ല വാസ്തവത്തിൽ നമുക്ക് പിതാവിനോടുള്ളത്. യേശുവിൻ്റെ പിതാവുമായുള്ള ബന്ധം സ്വാഭാവികമായ, നൈസർഗികമായ ജന്മം വഴിയുള്ള ബന്ധമാണ്. അവൻ ദൈവമാണ് സ്വഭാവേന. നമ്മൾ ദൈവവുമായി ബന്ധപ്പെടുന്നത് ദത്തുപുത്രസ്ഥാനത്തിലൂടെ നമുക്ക് ദാനമായി ലഭിക്കുന്ന ആ പ്രസാദവരത്തിലൂടെയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ കൂടി യേശു പഠിപ്പിച്ചു. അതുകൊണ്ട് വലിയ ഒരർത്ഥം യേശു മനസ്സിൽ കാണുന്നുണ്ട്. ഒരു സമൂഹമായിട്ടാണ് നമ്മൾ കടന്നു വരിക. ഒറ്റപ്പെട്ട വ്യക്തിയായിട്ടല്ല ദൈവം മനുഷ്യനെ കാണുന്നത്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിയെയും സ്വന്തമായി കരുതുന്നുണ്ട്. അതോടൊപ്പം ഈ മനുഷ്യനെ ഒരു സമൂഹമായി കാണുന്നു. നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏകനായിട്ടല്ല നിൽക്കുന്നത്, പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മറ്റുള്ളവരുടെ സഹോദരനായിട്ട് കൂടിയാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഇപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മനോഹാരിത ഇതാണ്. ഇതൊരു വ്യക്തിഗത പ്രാർത്ഥനയാണെങ്കിലും ആ വ്യക്തിയെ, സമൂഹത്തെ മുഴുവനും ഉൾച്ചേരുന്നതാണ്. അതോടൊപ്പം ഞാൻ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നെങ്കിൽ ഓർക്കണം, ഈ പിതാവിന് വേറെയും മക്കളുണ്ട്. ഞാൻ ആ മക്കളുമായി സഹോദര ബന്ധത്തിൽ നിൽക്കുന്നവനാണ്. സഹോദരങ്ങളെ കാണാതെ എനിക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. പിതാവില്ലാതെ സഹോദരങ്ങളും ഉണ്ടാവില്ല. അപ്പോഴും മനുഷ്യ സമൂഹത്തെ മുഴുവനും ഒരു കുടുംബമായി ചിത്രീകരിക്കുന്നതാണ് ഈ പ്രാർത്ഥന. ഈ കുടുംബത്തിൻ്റെ പിതാവാണ് ദൈവം, സർവശക്തനായ, സർവജ്ഞാനിയായ, എല്ലാവർക്കും അടുത്തുള്ള, ഏറ്റവും അടുത്തു നിൽക്കുന്ന അന്തര്യാമിയായ ദൈവം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ അഭിസംബോധനയ്ക്ക് ശേഷം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുക? ആദ്യത്തെ യാചന ഇതാണ്, അങ്ങയുടെ നാമം പൂജിതമാകണം, പരിശുദ്ധമാക്കപ്പെടണം. ദൈ നെയിം ബി മെയ്ഡ് ഹോളി. രണ്ട് വാക്കുകളാണ് നാമവും പരിശുദ്ധിയും. എന്താണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുക? എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാവുക? നാമം എന്നത് വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഒരു നിർവചനം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോന്നിനും പേര് കൊടുക്കുന്നത് അതതിൻ്റെ സ്വഭാവത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ്. പേര് കാണുമ്പോൾ അറിയാം എന്താണ് സ്വസ്തുവെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. പക്ഷേ യഹൂദർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദൈവത്തോടുള്ള ആദരവിൻ്റെ പേരിൽ ദൈവമെന്നോ ദൈവത്തിൻ്റെ പേരോ ഉപയോഗിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേരിനെ മഹത്വപ്പെടുത്തുക. ഒരു ഉദാഹരണം ഞാൻ എടുത്തു കാണിക്കാം. നിയമാവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നിന്ന്, ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ അവർ ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി ആരാധന അർപ്പിക്കരുത്, പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തായിരിക്കണം ആരാധിക്കുക, അത് ജെറൂസലമാണ്. ആ ജെറൂസലത്തിൻ്റെ സവിശേഷത ഇപ്രകാരമാണ് അവതരിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 12:10-11 വാക്യങ്ങൾ: നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമുറപ്പിക്കും. അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. കർത്താവ് തനിക്ക് വസിക്കാനായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കും എന്നല്ല ഇവിടെ പറയുക. അങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പരിമിതപ്പെടുത്തുന്നതാവും. ദൈവം ഒരിടത്തു മാത്രമല്ല വസിക്കുക, പക്ഷേ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകമാം വിധത്തിൽ അനുഭവവേദ്യമാകുന്ന ജെറൂസലത്തിൻ്റെ സവിശേഷത ഇതാണ്: തൻ്റെ നാമം സ്ഥാപിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലം, അല്ലെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സ്ഥലം. കർത്താവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെയാണ്, പക്ഷേ ആ ആദരവിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തു പറയുന്നു അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം. ഈ നാമത്തെക്കുറിച്ച് പറയും, മറ്റൊന്നും കൂടി ഓർക്കുക, ദൈവം ഒരു നാമം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അബ്രാഹത്തിന് ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയില്ല, യാക്കോബ് ഒരു വെളിപ്പെടുത്തത്തിന് ശേഷം ചോദിക്കും എന്താണ് നിൻ്റെ പേര്, കർത്താവ് പേര് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ആ പേര് പുറപ്പാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ മോശയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. മോശ ചോദിക്കും, കർത്താവെ അങ്ങയുടെ പേരെന്താണ്? പുറപ്പാട് പുസ്തകം 3:13-14 മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ യാഹ്വേ ആകുന്നു എന്നാണ് പറയുക. ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോഴേ ഞാൻ എന്ന പദം അഥവാ പേര് വെളിപ്പെടുത്തുകയാണ്. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് യാഹ്വേ എന്ന പേരിലൂടെയാണ്. പക്ഷേ ആ പേര് അവരൊരിക്കലും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം തന്നെ വ്യക്തമാകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. ഇങ്ങനെ ദൈവം വെളിപ്പെടുത്തിയ നാമം അത് ദൈവത്തിൻ്റെ വ്യക്തിത്വം തന്നെയാണ്. ആ വ്യക്തിത്വം അവർക്ക് അനുഭവവേദ്യമാകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. ഇനി എന്താണ് അങ്ങയുടെ നാമം പൂജിതമാക്കപ്പെടണം അഥവാ പരിശുദ്ധമാക്കപ്പെടണം എന്ന് പറഞ്ഞ അർത്ഥമാവുക? ദൈവം വിശുദ്ധനാണ്. രണ്ടു തരത്തിലുള്ള വിശുദ്ധിയെക്കുറിച്ച് പരാമർശമുണ്ട് ബൈബിളിൽ. ഒരു അസ്തിത്വപരമായ വിശുദ്ധിയുണ്ട്, അതുപോലെ തന്നെ ധാർമ്മികമായ വിശുദ്ധിയുമുണ്ട്. ധാർമ്മികമായ വിശുദ്ധി എന്ന് പറഞ്ഞാൽ തിന്മയൊന്നും പ്രവർത്തിക്കാതിരിക്കുന്നതാണ്. ധാർമ്മികമായ വിശുദ്ധി പ്രമാണങ്ങളെല്ലാം അനുസരിച്ചുള്ള ജീവിതം, അതിനെ വിശുദ്ധമെന്ന് പറയും. അതിനും അപ്പുറത്ത് വിശുദ്ധം എല്ലാറ്റിനും അതീതമായി നിൽക്കുന്നതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് വിശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങയുടെ നാമം വിശുദ്ധമാക്കപ്പെടുന്നു പറയുക? വിശുദ്ധമല്ലേ? ദൈവത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ക്വാളിറ്റി അഥവാ വിശേഷണം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ദൈവം പരിശുദ്ധനാണ്. ഈ പരിശുദ്ധനായ ദൈവം പിന്നെ എങ്ങനെയാണ് പരിശുദ്ധനാക്കപ്പെടുക? എങ്ങനെയാണ് അവിടുത്തെ നാമം പരിശുദ്ധമാക്കപ്പെടേണ്ടത്? അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് യേശു കാണുന്നത്. ദൈവത്തിൻ്റെ നാമം അതിൽ തന്നെ പരിശുദ്ധമാണെങ്കിലും അത് അശുദ്ധമാക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളിലൂടെ അവിടുത്തെ നാമം അശുദ്ധമാകാം. പലപ്പോഴും മാതാപിതാക്കന്മാർ മക്കളോട് പറയാറുണ്ട്, ഒരു പ്രായമായി വരുമ്പോൾ കുടുംബത്തിൻ്റെ പേരു മോശമാക്കരുത്, പേരു ചീത്തയാക്കരുത്. മക്കൾ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, മോശമായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാതാപിതാക്കന്മാരുടെയും കുടുംബത്തിൻ്റെയും സൽപ്പേരിനാണ് കളങ്കം വരിക. ഒരു വൈദികൻ എന്തെങ്കിലും അനാശാസ്യമായ പ്രവർത്തിയിലേർപ്പെട്ടാൽ വൈദിക സമൂഹത്തിന് മുഴുവനുമാണ് ചീത്തപ്പേരുണ്ടാവുക. ഒരു ക്രിസ്ത്യാനി മോശമായി പെരുമാറുമ്പോൾ ക്രിസ്തീയ സമൂഹത്തിന് മുഴുവനും അത് മോശപ്പേരായിത്തീരുന്നു, പേരിന് കളങ്കം ചാർത്തുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ വിളിക്കപ്പെടുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുകയും ചെയ്യുന്നവർ മോശമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കം ചാർത്തുന്ന അവസ്ഥാവിശേഷമായി വരും. ഇപ്പോഴേ യേശു എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്? അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം. ദൈവമേ, അങ്ങയുടെ വിശുദ്ധി എല്ലായിടത്തും വെളിവാകാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ സമൂഹത്തിലൂടെ, ഞങ്ങളുടെ ലോകത്തിൽ അങ്ങയുടെ വിശുദ്ധി എപ്പോഴും വിളങ്ങി നിൽക്കണമേ. ധാർമ്മികമായ ജീവിതത്തിൽ മാത്രമല്ല, അസ്തിത്വപരമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിലൂടെ ഈ വിശുദ്ധി പ്രകടമാകണം. അങ്ങയുടെ വിശുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കരുതേ. ഈ ഒരു പ്രാർത്ഥനയാണ്. കർത്താവിങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ, അങ്ങയുടെ വിശുദ്ധി അങ്ങ് വെളിപ്പെടുത്തണമേ. പുറപ്പാട് സംഭവത്തിൽ അവിടുത്തെ വിശുദ്ധി വെളിവായി. എപ്പോഴാണത് വെളിവായത്? അടിമകളായിരുന്ന ഒരു സമൂഹത്തെ ശക്തമായ കരത്താൽ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചപ്പോഴാണ്. അടിമകൾക്ക് വിടുതൽ നൽകുന്നതിലൂടെയാണ് ദൈവം തൻ്റെ വിശുദ്ധിയും ശക്തിയും വെളിപ്പെടുത്തിയത്. നീതി പ്രവർത്തിക്കുന്നതിലൂടെ, അനീതിക്ക് അറുതി വരുത്തുന്നതിലൂടെ, അധർമ്മം അവസാനിപ്പിക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി വെളിവാകുക. അപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ പരിശുദ്ധി ഇവിടെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും നീതിയും നടപ്പിലാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ നാമത്തിൻ്റെ വിശുദ്ധി അങ്ങ് വെളിവാക്കണമേ എന്ന് പറയും. അതോടൊപ്പം തന്നെ അങ്ങയുടെ നാമത്തിൻ്റെ വിശുദ്ധിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ, പഠിപ്പിക്കണമേ എന്നുകൂടി അർത്ഥമുണ്ട്. എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് പലതവണ പറയും, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ ചെന്ന സ്ഥലത്ത് അശുദ്ധമാക്കിയ എൻ്റെ നാമത്തെ പ്രതിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകം 36:22 23 വാക്യങ്ങൾ ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠ നാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിമോചനം നൽകി സ്വന്തം ജനമായി വളർത്തിയെടുത്ത ഇസ്രായേൽ ജനം ഇന്ന് ബാബിലോൺ പ്രവാസത്തിൽ കഴിയുകയാണ്. എസെക്കിയേലിൻ്റെ കാലത്ത് ആ പ്രവാസത്തിൽ നിന്ന് ഇവരെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ദൈവം തൻ്റെ വിശുദ്ധി വെളിവാക്കും. അപ്പോഴും നീതി നടപ്പിലാക്കുന്നതിലൂടെ, ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിലൂടെ അവിടുത്തെ നാമത്തിൻ്റെ വിശുദ്ധി വെളിവാകും. ഇത് തന്നെ ഇന്നും സംഭവിക്കണമെന്നാണ് പറയുക. പിതാവേ, അവിടുത്തെ വിശുദ്ധി ഞങ്ങളിലൂടെ പ്രകടമാക്കണമേ. അങ്ങയുടെ വിശുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത ഒന്നും പ്രവർത്തിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ സഭയിലും ഈ വിശുദ്ധി പ്രകടമാകണമേ. ഈ ലോകത്തിൽ മുഴുവനും അങ്ങയുടെ വിശുദ്ധിയും മഹത്വവും വെളിവാക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ആദ്യമേ എടുത്തു കാണിക്കുക. പിതാവായ ദൈവവും അവിടുത്തെ നാമത്തിൻ്റെ വിശുദ്ധിയും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തണമേ. അങ്ങ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനത്തിലൂടെ ഈ വിശുദ്ധി അവിടുന്ന് വെളിവാക്കണമേ. അങ്ങയുടെ വിശുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത ഒന്നും പ്രവർത്തിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങ് സ്വന്തമായി സ്വീകരിച്ചവർ അങ്ങയുടേതായിത്തീരുന്നതിലൂടെയാണല്ലോ വിശുദ്ധി പ്രകടമാകുന്നത്. അങ്ങേക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണല്ലോ എല്ലാം വിശുദ്ധം. ഞങ്ങളെല്ലാവരും അങ്ങയുടേതാണ്, അങ്ങയുടെ സ്വന്തം ജനമാണ്. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധിക്കും അനുയോജ്യമായ രീതിയിൽ ജീവിക്കാനുള്ള കൃപ അവിടുന്ന് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.